സ്വയം ധ്യാനിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ധ്യാന ഗുരുവല്ല. എന്റെ റോൾ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്ററിന്റെ റോൾ മാത്രമാണ്. ഒന്നോ രണ്ടോ ചിന്തകൾ നിങ്ങൾ സ്വയം ധ്യാനത്തിന് നൽകുക എന്നുള്ളത് മാത്രം. ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് സ്വയം ചിന്തിക്കാൻ വേണ്ടി മാത്രം ഈ സന്ധ്യകൾ ഉപയോഗപ്പെടുത്തുക. ദൈവം തന്നെ നിങ്ങളെ ഹൃദയത്തോട് സംസാരിക്കട്ടെ. എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തയ്ക്ക് തടസ്സമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളി പറയുക. വളരെ ലാഘവത്തോടുകൂടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന അതേ മനസ്സോടുകൂടി, ഒരു ദേവാലയത്തിന്റെ ഏത് മൂലക്ക് ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്ന അതേ മനസ്സോടുകൂടി ഈ ധ്യാന ദിവസങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വെറുതെ ഒരു ഉത്സവ പറമ്പിലെത്തിയ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുക. ഉത്സവ പറമ്പിൽ അച്ഛന്റെ കൈപിടിച്ചു എത്തിയ ഒരു കുഞ്ഞ്, എല്ലാ ദൃശ്യങ്ങളും ഇവന്റെ മനസ്സിനെ കൗതുകപ്പെടുത്തുന്നുണ്ട്, എല്ലാ ദൃശ്യങ്ങളും ഇവന്റെ മനസ്സിനെ ഉണർത്തുന്നുണ്ട്. വഴിയോര വാണിപ്പക്കാര്, ആരവങ്ങള്, വർണ്ണങ്ങള് ഒക്കെ ഇവന്റെ കുഞ്ഞു മനസ്സിനെ ഒത്തിരി ജ്വലിപ്പിക്കുന്നുണ്ട്. ഭീതിപ്പെടുന്ന ദൃശ്യങ്ങൾ പോലും ഇവന്റെ മനസ്സിലേക്ക് കൗതുകം മാത്രമേ ഉണർത്തുന്നുള്ളൂ. പാമ്പാട്ടിയുടെ മകുടിയുടെ താളത്തിനനുസരിച്ച് നീങ്ങുന്ന ഒരു പാമ്പിന്റെ പത്തി പോലും ഇവനെ കൗതുകപ്പെടുത്തുന്നേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ ദൃശ്യങ്ങളും മനോഹരമാകുമ്പോൾ, എല്ലാ ദൃശ്യങ്ങളും പ്രിയങ്കരമാകുമ്പോൾ, പെട്ടെന്ന് എവിടെയോ ഏതൊക്കെയോ വർണ്ണങ്ങളുടെയും ആരവങ്ങളുടെയും ഭൂമിയിൽ ഇവന് ഇവന്റെ അപ്പന്റെ വിരൽത്തുമ്പുകൾ നഷ്ടമാകുന്നു. ഇനി ഒരു ദൃശ്യവും ഇവന്റെ മനസ്സ് ഉണർത്തുകയില്ല. ഇനി ഒരു ദൃശ്യവും ഇവനെ കൗതുകപ്പെടുത്തുകയില്ല. ഒരിക്കൽ ആനന്ദ ദൃശ്യങ്ങൾ ഇവനെ ഭീതിയിലേക്ക് നയിക്കും. ഇത് വല്ലാത്തൊരു ദുരന്തമാണ്. ജീവിതത്തിൽ ഏതൊക്കെയോ ഇടനാഴികൾ വെച്ചിട്ട് ഈശ്വരന്റെ വിരൽത്തുമ്പുകൾ നഷ്ടമായി പോകുക എന്ന് പറയുന്നത് സമാനമായ ദുരന്തമാണ്. ഉത്സവപ്പറമ്പിൽ വെച്ച് അച്ഛന്റെ കൈവിരൽത്തുമ്പ് നഷ്ടമായ കുട്ടി ആരാണ്? അത്തരമൊരു അനുഭവങ്ങൾ കടന്നു പോയിട്ടുള്ളതെന്ന് അറിയാം. ഇതിനേക്കാൾ വലിയ ദുരന്തം വേറെയില്ല എന്നുള്ളത്. കൊച്ചുകുട്ടികൾ ആൾക്കൂട്ടത്തിൽ വെച്ച് നഷ്ടമാകുന്ന അവരോട് ചോദിക്കുക, പിന്നീട് ഒരു ക്ലാസ് മുറിയെ പോലും ഇവർക്ക് തങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനാവില്ല എന്ന്. നാലോ അഞ്ചോ ആൾക്കാർ പോലും ഇവരെ ഭയപ്പെടുത്തുന്നുള്ളത്. വലിയൊരു ഉത്സവപ്പറമ്പിൽ അച്ഛന്റെ വിരൽത്തുമ്പുകൾ പിടിച്ചുകൊണ്ട് വന്നിട്ട് എപ്പോഴോ പിന്നീട് വിരൽത്തുമ്പുകൾ നഷ്ടമായ കുട്ടി ആരാണ്? ഒരുപക്ഷെ അത് നമ്മൾ തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന അശാന്തികൾക്ക് എന്താണ് അർത്ഥം? നമ്മൾ അറിയുന്ന അരക്ഷിതാവസ്ഥകൾക്ക് എന്താണ് അർത്ഥം? നമ്മൾ കൊണ്ടു നടക്കുന്ന ഇൻസെക്യൂരിറ്റി ഫീലിങ്ങൾക്ക് എന്താണ് അർത്ഥം? എപ്പോഴോ എനിക്കെന്റെ ദൈവത്തിന്റെ വിരൽത്തുമ്പുകൾ നഷ്ടമായി. ബൈബിൾ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ക്രിസ്തു കൂടെ ഉള്ളപ്പോൾ പച്ചവെള്ളങ്ങൾ വീഞ്ഞായിട്ട് മാറുന്നു, ക്രിസ്തു കൂടെ ഇല്ലാതെ പോകുമ്പോൾ വീഞ്ഞും പച്ചവെള്ളമായിട്ട് മാറുന്നു. ഒരിക്കൽ ജീവിതത്തിലെ ഏറ്റവും ലളിതമായ സംഭവങ്ങൾ പോലും നമ്മുടെ മനസ്സിന് ഉണർത്തിയിരുന്നു. ഗൃഹപാഠം ചെയ്യുന്ന കുഞ്ഞു മക്കള്, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന സഖി, അത്താഴമൊരുക്കുന്ന പെങ്ങള്, ജോലി കഴിഞ്ഞെത്തുന്ന ഗൃഹനാഥൻ ഒക്കെ മനസ്സിന് ഉണർത്തിയ അനുഭവങ്ങളായിരുന്നു. പിന്നീട് എപ്പോഴാണ് സമാനമായ അനുഭവങ്ങൾ മനസ്സിനെ ചെടിപ്പിച്ചു തുടങ്ങിയത്? വല്ലാത്തൊരു തരം വേലിയിറക്കങ്ങളിലേക്ക് മനസ്സ് വലിച്ചെറിയപ്പെട്ടത്, വല്ലാത്തൊരുതരം ബോർഡങ്ങളിലേക്കും ഡിപ്രഷനിലേക്കുമൊക്കെ മനസ്സ് വലിച്ചെറിയപ്പെട്ടത്. ജീവിതത്തെ വ്യത്യസ്തമാക്കുന്ന ഒരൊറ്റ ഘടകമേ ഉള്ളൂ. ഒന്ന്, ക്രിസ്തുവിന്റെ വിരൽത്തുമ്പുകൾ നടക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുക. ഇതിനിടയ്ക്ക് ഒരു മിഡിൽ പോയിന്റ് ഒരിക്കലും സംഭവിക്കുന്നില്ല. ക്രൈസ്റ്റ് പറയുന്നത് പോലെ എന്റെ കൂടെ ആയിരിക്കുന്നവൻ, എന്റെ കൂടെ ആയിരിക്കുകയും അല്ലെങ്കിൽ എന്റെ ഓടൊപ്പം ശേഖരിക്കുന്നവൻ എന്നും എന്റെ കൂടെ നിൽക്കുകയും അല്ലാത്തവൻ എനിക്കെതിരാവുകയും ചെയ്യുന്നു. ഹൂ ഇസ് നോട്ട് ടെക് വിത്ത് മീ ഇസ് എഗെയിൻസ്റ്റ് മീ. എന്റെ കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. ആത്മീയതയിൽ മിഡിൽ പോയിന്റ് എന്ന് പറയുന്ന ഒരാശയമില്ല. ഒന്നെങ്കിൽ ക്രിസ്തുവിനെ കൂടെ ആയിരിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിനെതിരായിരിക്കുക. ഹി ഹു ഗാദേഴ്സ് വിത്ത് മീ, ഹി ഹു ഡസ് നോട്ട് ഗാദർ വിത്ത് മീ ഷാറ്റേഴ്സ്. എന്റെ കൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കുകയാണ്, എന്റെ കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. വെറുതെ ഈ സന്ധ്യയിൽ സ്വയം ചോദിക്കുക, ക്രിസ്തുവിന്റെ വിരൽത്തുമ്പുകളിലാണോ എന്റെ ചലനം? ഇല്ലെങ്കിൽ ഞാൻ അറിയുന്ന ജീവിതത്തിലെ അസ്വസ്ഥകൾക്ക് എന്താണ് കാരണം? പച്ചവെള്ളങ്ങളെ വീഞ്ഞാക്കി മാറ്റാൻ കേൾപ്പുള്ളവൻ, ജീവിതത്തിലെ ഏറ്റവും നിസ്സാരമായ സംഭവങ്ങളിൽ പോലും ലഹരി ഉള്ളതാക്കി മാറ്റാൻ കേൾപ്പുള്ളവൻ, കൂടെ ഉണ്ടായിരുന്ന കാലത്തിൽ എന്റെ ജീവിതത്തിൽ ആനന്ദമുണ്ടായിരുന്നു, നൃത്തമുണ്ടായിരുന്നു, കുറെ കൂടി നിറവനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കെന്ത് സംഭവിച്ചു? ഇന്ന് ഈ ധ്യാനത്തിന്റെ ആദ്യ ദിവസം വെറുതെ മനസ്സിൽ ചോദിക്കുക, വലിയൊരു ഉത്സവ പറമ്പില്, വലിയൊരു വർണ്ണങ്ങളുടെയും ആരവങ്ങളുടെയും ഭൂമിയിൽ, വലിയൊരു ചട്ടങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും രതിയുടെയും വിരുന്നിന്റെയും ഒക്കെ ഭൂമിയിൽ വിരൽത്തുമ്പുകൾ നഷ്ടപ്പെട്ട കുട്ടി ആരാണ്? അങ്ങനെ വരുമ്പോൾ ആത്മീയതയിൽ ഒരൊറ്റ വിലാപം മാത്രമേ ഉള്ളൂ, എങ്ങനെയാണ് ഞാൻ അവന്റെ അടുക്കിലേക്ക് എത്തുക? എനിക്ക് കൈമോശം വന്ന ഈ വിരൽത്തുമ്പുകളിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തുക? ഓരോ ആത്മീയതയിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് ഏതോ ഇടനാഴിയിൽ വെച്ച്, ഏതോ ഉത്സവ ഭൂമിയിൽ വെച്ച് ഈശ്വരനെ വിലത്തുമ്പോൾ നഷ്ടമാവുകയാണ്. ആത്മീയയിലെ ഏറ്റവും വലിയ വിലാപമെന്ന് പറയുന്നത് എങ്ങനെ അവന്റെ അടുക്കലേക്ക് മടങ്ങിയെത്താനാവുമെന്ന് കൊതിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മരുഭൂമിയിൽ ഒരുവൻ പ്രത്യക്ഷപ്പെടുന്നു. അവന്റെ പേര് സ്നാപയോഹന്നാൻ. ജനക്കൂട്ടം അവനോട് ചോദിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവാണോ? ഇവൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. അവന്റെ ചെരുപ്പിന്റെ വാറുകൾ പോലും അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങൾ എലൈജയാണോ? നിങ്ങൾ പ്രവാചകനാണോ? ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുന്ന ഇങ്ങനെയാണ്, ഭൂമി ജന്മം കൊടുത്തിട്ടുള്ളതിൽ ഇവനേക്കാൾ വലിയവനില്ല എന്നുള്ളത്. ഇത്രയും വലിയവൻ, അമ്മ ജന്മം കൊടുത്തുള്ള ഏറ്റവും വലിയവൻ, ആത്മാവിന്റെ നിറവിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നൃത്തം ചവിട്ടിയവൻ. അവൻ പറയുന്നു, ഞാൻ പ്രവാചകൻ പോലുമല്ല. പിന്നെ നീ ആരാണ്? ഇവൻ പറഞ്ഞു, ഞാൻ ശബ്ദമാണ്. എ വോയിസ് ക്രൈയിങ് ഔട്ട് ഫ്രം ദ ഡെസേർട്ട്, മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്ന ശബ്ദമാണ് ഞാൻ. ഞാൻ ആരാണെന്നുള്ള യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ ആരുമായിരിക്കാം? സക്രിയയുടെയും എലിസബത്തിന്റെയും മകനായിരിക്കാം, ആയിരങ്ങളെ സ്ഥാനങ്ങളിലേക്ക് നയിക്കുന്നവനായിരിക്കാം, ഏതൊക്കെയോ തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നവനായിരിക്കാം, സ്വന്തം ജന്മത്തിൽ എന്റെ പിതാവിനെ സംഗീതത്തിലേക്ക് ഉണർത്തിയവനായിരിക്കാം. പക്ഷേ അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. എന്റെ നിയോഗവുമായിട്ട് നോക്കുമ്പോൾ, എന്റെ ഡെസ്റ്റിനിയുമായിട്ട് നോക്കുമ്പോൾ അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ ശബ്ദമാണ്. കാറ്റിന്റെ ചൂളം വിളി പോലെ, പുഴയുടെ ശബ്ദം പോലെ, ഇലച്ചാർത്തുകളുടെ മർമ്മരം പോലെ, കടലിന്റെ ആരവം പോലെ ശബ്ദം മാത്രമാണ്. എ വോയിസ് ക്രൈയിങ് ഔട്ട് ഫ്രം ദ ഡെസേർട്ട്. ജനക്കൂട്ടം ഇവനോട് ചോദിച്ചു, ഈ ശബ്ദത്തിന് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത്? അവൻ അവരോട് പറഞ്ഞു, കർത്താവിന്റെ വിരൽത്തുമ്പുകള് നഷ്ടമായ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. പെട്ടെന്ന് ഉള്ളിലറിയുന്നൊരു വിലാപത്തോടുകൂടി, ഉള്ളിലറിയുന്നൊരു വേദനയോടുകൂടി, ഉള്ളിലറിയുന്നൊരു പ്രാർത്ഥനയോടുകൂടി ഇവർ ചോദിച്ചു, എങ്ങനെയാണ് കർത്താവ് ഞങ്ങളിലേക്ക് എത്തുക? അല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് കർത്താവിന് ചാരി അണയാനാവുക? അപ്പോൾ ജോൺ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, കുന്നുകള് നിരപ്പാക്കുക, താഴ്വരകള് ഉയർത്തുക, വളഞ്ഞ വഴികള് നേരെയാക്കുക, പരിപരുത്തവ മൃദുലമാക്കുക, ഇങ്ങനെ കർത്താവിന് വഴിയൊരുക്കുക. ഒന്ന്, കുന്നുകൾ നിരപ്പാക്കുക. കർത്താവിന് വഴിയൊരുക്കാനായിട്ട് ജോൺ പറയുന്ന ആദ്യത്തെ ഘടകം ഇതാണ്, കുന്നുകൾ നിരപ്പാക്കുക. എന്താണ് ഈ കുന്ന്? പറഞ്ഞു, നോ ഡ്രോപ്പിഷ്. അപ്പോൾ ഇവന്റെ വലതുകൈയിലെ പൂക്കളും താഴേക്കിടുന്നു. ഗുരു പിന്നെയും പറഞ്ഞു, നോ ഡ്രോപ്പിഷ്. അപ്പോൾ ഇവൻ ചോദിക്കുന്നു, നൗ വാട്ട് ഡ്രോപ്പ്? അപ്പോൾ ഗുരു പറഞ്ഞു, ഈ പൂക്കളെയല്ല, നിന്റെ അഹബോധത്തെ താഴേക്കിടുക. നോട്ട് ദ ഫ്ലവേഴ്സ് ബട്ട് യുവർ ഈഗോ, നോട്ട് ദ ഫ്ലവേഴ്സ് ബട്ട് യുവർ ഈഗോ. കർത്താവിനും എനിക്കുമിടയിൽ ഉള്ള ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് ഞാൻ കൊണ്ടു നടക്കുന്ന അഹബോധങ്ങളെയാണ്. ഈ പൂക്കളെയല്ല, നിന്റെ അഹബോധങ്ങളെ താഴേക്കെടുക്ക. ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ വേണ്ടി ആശിക്കുന്നുണ്ടെങ്കിൽ അവൻ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ പിഞ്ചല്ലട്ടെ. എന്താണ് ഈ ഉള്ളത്? എന്റെ സഖി തീർച്ചയായിട്ടും എന്റെ സ്വന്തമല്ല, അതെന്റെ കുഞ്ഞു മക്കൾ കൂടി അവകാശപ്പെട്ടതാണ്. എന്റെ മക്കൾ എന്റെ സ്വന്തമല്ല. ഖലീജുബ്രാന്റെ ഭാഷയിൽ പറഞ്ഞാൽ, കുഞ്ഞുങ്ങളെ നിങ്ങൾ എങ്ങനെ എന്റെ നിങ്ങൾ ഞങ്ങളിലൂടെ വന്നു, എന്നാൽ ഞങ്ങളിൽ നിന്നല്ല. അല്ലെങ്കിൽ മക്കബാര പുസ്തകം നമ്മൾ വായിക്കുന്നത് പോലെ, കുഞ്ഞു മക്കളെ നിങ്ങൾ എങ്ങനെയാണ് എന്റെ ഉദരത്തിൽ രൂപപ്പെട്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് മജ്ജയും മാംസം നൽകി ഞാനല്ല. സങ്കീർത്തനം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, എന്നെ എന്റെ അമ്മയുടെ ഉദരത്തോട് തുന്നിച്ചേർത്തത് നീയാണ്. അപ്പോൾ എന്റെ കുഞ്ഞു മക്കൾ എന്ന് പറയുന്നത് എന്റെ സ്വന്തമല്ല. അപ്പോൾ നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നതിന് പൊരുളെന്താണ്? എന്റെ ഭൂവിടങ്ങളാണോ, സ്വത്തുകളാണോ? കുറെ കൂടി ഉൾവെളിച്ചം കെട്ടിട്ടുള്ള ഏത് മനുഷ്യനും അറിയാം, ഒരു മനുഷ്യൻ കൊണ്ടു നടക്കുന്ന സ്വത്തുകളുടെ ഒക്കെ ഉടമകള് അവനല്ല എന്ന്. അവൻ വെറും ഇതിന്റെ കീപ്പർ മാത്രമാണ്, കൈവശ അവകാശക്കാരൻ മാത്രമാണ്. ഇന്നലെ എന്റെ മുത്തച്ഛന്റെ സ്വത്ത് ഇന്ന് എന്റെ അച്ഛന്റേതായിട്ട് മാറുന്നു, നാളെ അത് എന്റെ സ്വന്തമായിട്ട് മാറുന്നു, മറ്റന്നാൾ എന്റെ കൊച്ചുമകന്റേതായിട്ട് മാറുമ്പോൾ ഞാൻ കൊണ്ടു നടക്കുന്ന സ്വത്തുക്കൾ എന്ന് പറയുന്നത്, ഭൂവിടങ്ങൾ എന്ന് പറയുന്നത് എന്റെ സ്വന്തമല്ല. അപ്പോൾ ക്രിസ്തു പറയുന്ന, നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്താണ്? നിന്റെ അഹബോധങ്ങൾ ഉപേക്ഷിച്ചിട്ട് എന്നെ പിഞ്ചല്ലുക. മനുഷ്യന്റെ അഹന്തകളൊക്കെ ഊതിവീർപ്പിച്ച കുമിളകളാണ്. ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ബോക്സറായ ഒരു മനുഷ്യനായിരുന്നു, മുഹമ്മദ് അലി എന്ന് പറയുന്നത്. കുട്ടികളുടെ ഹരമായിരുന്നു ഈ മനുഷ്യൻ. അന്ന് ഈ മുഹമ്മദ് അലിയെ കുറിച്ച് കണ്ടൊരു ഡോക്യുമെന്ററി ഫിലിം മനസ്സിൽ ഓർമ്മയുണ്ട്. റിങ്ങില് എതിരാളി ഇടിച്ചു വീഴ്ത്തിയിട്ട് എന്നിട്ടും പക തീരാതെ ഈ മനുഷ്യൻ പുറത്തു കടന്നിട്ട് ചുറ്റും നിൽക്കുന്ന കാണികളോട് മുട്ടി ചുരുട്ടി ചോദിക്കുന്നു, ഇനിയും ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഇടിച്ചു വീഴ്ത്താൻ, ഇനിയും ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഇടിച്ചു വീഴ്ത്താൻ. വളരെ ഉറയിലായിട്ടുള്ള ചിത്രമായിരുന്നു അത്, പൗരുഷം നിറഞ്ഞ ഒന്നാം. അറിയുക, അതേ കരങ്ങൾക്ക് ഇന്ന് പാർക്കിൻസ് ആണ്. ഒരു ചെക്ക്ലീഫ് ഒപ്പിടാനാവില്ല, ഒരു തിരിതെളിക്കാനാവില്ല, ഒരു കുഞ്ഞിനെ അണച്ചുപിടിക്കാനാവാത്ത വിധത്തിൽ ഒരു കരങ്ങളും. ഒരിക്കൽ ഇനിയും ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഇടിച്ചു വീഴ്ത്താൻ എന്ന് പറഞ്ഞ കരങ്ങൾക്ക് ലഭിക്കുന്ന പാർക്കിൻസ് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? മനുഷ്യന്റെ അഹബോധങ്ങൾ എന്ന് പറയുന്നത് ഊതിവീർപ്പിച്ച കുമ്മളകളാണ്. എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോയേക്കാം. ഡ്രോപ്പ് യുവർ ഈഗോ. എല്ലാം ദൈവത്തിന് ദാനമാണ് തിരിച്ചറിയുക. ടൈറ്റാനിക്കിനെ കുറിച്ച് നമുക്കറിയാം. ഈ കപ്പലിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് നാവികർ പാടിയ പാട്ടിന്റെ അർത്ഥം ഇതായിരുന്നു, ഈ കപ്പലിനെ ഉടക്കാനായിട്ട് തകർക്കാനായിട്ട് ദൈവത്തിന് പോലും ആവില്ല എന്ന്. എന്നിട്ടും ദൂരെ എവിടെയോ ഒരു മഞ്ഞുമല കാത്തു നിൽക്കുന്നു. എട്ടിലൊന്ന് ഭാഗം മാത്രം ദൃശ്യപരിധി നൽകിക്കൊണ്ട് ഏഴ് ഭാഗം ഒളിപ്പിച്ചുകൊണ്ട് ഒരു മഞ്ഞുമല കാത്തു നിൽക്കുന്നു. മനുഷ്യന്റെ അഹബോധങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം തകർക്കപ്പെടുക. ബിഷപ്പ് ഷീൻ ഒരു കുഞ്ഞു സംഭവം പറയുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ എയർക്രാഫ്റ്റ് പ്ലെയിനിൽ വെച്ച് ഇദ്ദേഹത്തിന് മിഠായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എയർ ഹോസ്റ്റസ് അവളെ നോക്കിക്കൊണ്ട് വളരെ കൗതുകപൂർവ്വം ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു, നീ സുന്ദരിയാണ്, നിന്റെ സൗന്ദര്യത്തിന് നീ പ്രതി നീ കാട്ടേണ്ടിയിരിക്കുന്നു. വളരെ കാഷ്വലായിട്ട് ബിഷപ്പ് പറഞ്ഞതാണിത്. ഏറെ നാളുകൾക്ക് ശേഷം ബിഷപ്പിന് ഈ പെൺകുട്ടിയുടെ കത്ത് കിട്ടുന്നു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ ഓർമ്മിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അന്ന് അങ്ങ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ ദിവസം കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള സാനിറ്റോറിയം ഞാൻ സന്ദർശിക്കുകയായിരുന്നു. എതിരെ കോറിഡോറിൽ വൈരൂപ്യത്തിന് പ്രതീകമായ ഒരു സ്ത്രീ കടന്നു വരുന്നു. അപ്പോൾ ഇവളെ ഫേസ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ തോട്ടത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, വഴിമാറി പോകരുത്, ഒരിക്കൽ ഞാൻ നിന്നെക്കാൾ സുന്ദരിയായിരുന്നു. വഴിമാറി പോകരുത്, ഒരിക്കൽ ഞാൻ നിന്നെക്കാൾ സുന്ദരിയായിരുന്നു. ആ നിമിഷത്തിൽ എന്റെ ഉള്ളിലെ അഹബോധത്തിന്റെ കുമിള പൊട്ടിയെന്ന്. ജ്യേഷ്ഠനെ പോലെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യന്റെ ഭാര്യ വിവാഹത്തിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ വർഷം മരിച്ചുപോയി. ഒരു കൊച്ചു കുഞ്ഞിനെ മാത്രം നൽകിക്കൊണ്ട് ഒരു കൊച്ചുമകള്. പിന്നീട് ഈ മനുഷ്യന്റെ മുഴുവൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് വേണ്ടിയായിരുന്നു. ജീവിതത്തിന്റെ മുഴുവൻ കേന്ദ്രബിന്ദു ഈ കുട്ടിയായിട്ട് മാറുകയാണ്. അവളെ വളർത്തുന്നു. പ്രായപൂർത്തിയായ ഈ പെൺകുട്ടി ഇൻഫാറ്റുവേഷൻ എന്നൊക്കെ പറയുന്ന ഒരുതരം ബന്ധത്തിൽ ചെന്നുപെടുന്നു. തൊട്ടടുത്തുള്ള ഡ്രഗിനഡിക്റ്റായ തൊഴിൽ രഹിതനായ ചെറുപ്പക്കാരനുമായിട്ട് ഇവള് നഗരം വിട്ടു പോകുന്നു. മറ്റൊരു നഗരത്തിൽ വെച്ച് പോലീസ് പിടികൂടിയിട്ട് ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇവൾക്ക് പ്രായപൂർത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇവൾക്ക് ഇവൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള കാലമായെന്നുള്ളതാണ്. ഈ മനുഷ്യനെ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇത് ഇവൾക്ക് പറ്റിയൊരു കൈയബദ്ധമാണ്, ഒരു പഴയ അധ്യായം പോലെ നിങ്ങളിത് മറന്നു കളയണം. ഒക്കെ മറന്നിട്ട് പതുക്കെ നിങ്ങളുടെ കൂടെ വരുമ്പോൾ ഇതൊക്കെ ഒരു പഴയ ദുസ്വപ്നം പോലെ മറന്നു കളയാനായിട്ട് അവളെ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കോടതിയിൽ വെച്ചിട്ട് മജിസ്ട്രേറ്റ് ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു, നീ പ്രായപൂർത്തിയായ കുട്ടിയാണ്, നിനക്ക് തീരുമാനിക്കാം ആരുടെ കൂടെ പോകണമെന്ന്, ഇവന്റെ കൂടെ പോകണമോ അതോ നിന്റെ അപ്പന്റെ കൂടെ പോകണമെന്നോ. അവൾ തല പോലും ഉയർത്താതെ പറഞ്ഞു, ഞാൻ ഇവന്റെ കൂടെ പോവുകയാണ്. ഈ മനുഷ്യൻ തകർന്നുപോയി. തിരികെ വരുമ്പോൾ സ്വന്തം കാർ ഡ്രൈവ് ചെയ്യാനാവാതെ പാതയോരത്തേക്ക് മാറ്റിയിട്ടുകൊണ്ട് സ്റ്റിയറിംഗിൽ തലചായിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്തൊക്കെ അഹന്തകളായിരുന്നു എനിക്ക് ഈ കുട്ടിയെക്കുറിച്ച്. ഒരിക്കല് ശാസ്ത്ര സാഹിത്യ വർഷത്തിന്റെ ഒരു ക്വിസ് മത്സരത്തിൽ ഇവൾക്കൊരു ചെറിയ സമ്മാനം കിട്ടിയപ്പോൾ, ആ വാർത്ത പത്രത്തിൽ ഒരു കുഞ്ഞുകോളം വാർത്തയായി മാറിയപ്പോൾ, പത്രക്കെട്ടുകൾ ബൾക്കായിട്ട് വാങ്ങിയിട്ട് ഓഫീസ് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തക്ക വിധത്തിലുള്ള അഹന്തയായിരുന്നു ഈ കുട്ടിയെക്കുറിച്ച് എനിക്ക്. ഒടുവിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയല്ലോ. മറ്റൊരു ധ്യാനത്തിന് പോകുന്നതിന് മുമ്പായിരുന്നു എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എവിടെയൊക്കെയോ ധ്യാനത്തിന് പോകുന്ന കേട്ടല്ലോ, ചെല്ലുന്നിടത്തൊക്കെ വിളിച്ചു പറയണം മനുഷ്യന്റെ അഖണ്ഡകള് ഊതിവീർപ്പിച്ച കുമ്മിളകളാണെന്ന്. എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോയേക്കാം. മനുഷ്യന്റെ അഖണ്ഡകള് ഊതിവീർപ്പിച്ച കുമ്മിളകളാണെന്ന്. എപ്പോൾ വേണമെങ്കിലും ഉടഞ്ഞു പോയേക്കാം. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു ചോദിക്കുന്നു, ദാനമായിട്ട് ലഭിച്ചതല്ലാതെ കൈവശം എന്തുണ്ട്? പിച്ചക്കാരന് ചെമ്പ് നാണയ സന്യാസി കൊടുക്കുന്നു. എന്നിട്ട് ആകാശം നോക്കി ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവമേ ഞാൻ തന്നെ നിന്റെ പിച്ചയാണല്ലോ, ദൈവമേ ഞാൻ തന്നെ നിന്റെ പിച്ചയാണല്ലോ. ഓ വിജയന്റെ, ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിലെ മുസ്ലിം പുരോഹിതന്റെ പേരിങ്ങനെയാണ്, അള്ളാ പിച്ച മൊല്ലാക്ക. എന്റെ ജീവൻ അള്ളയുടെ പിച്ചയാണ്. ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ഒരു പുരോഹിതനൊക്കെ നൽകാമെന്ന് വെച്ച് ഏറ്റവും മനോഹരമായ നാമം ഇതാണ്, അള്ളാപ്പിച്ച. എന്റെ ജീവൻ അള്ളയുടെ ദാനമാണ്. ദാനമായിട്ട് ലഭിച്ചതല്ലാതെ കൈവശം എന്തുണ്ട്? നിന്റെ അകബോധങ്ങളെ താഴേക്കിടുക.